الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرن علي الله سبحانه وتعالى കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് നമ്മെ മുസ്ലിങ്ങളാക്കി എന്നുള്ളത്. അവൻ്റെ ദീനിൽ അടിയുറച്ച് തൗഹീദിലും സുന്നത്തിലുമായി ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളതാണ് ഒരു മുഅ്മിന് ഈ ദുനിയാവിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ അംഗീകാരം, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കറാമത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത്. എന്നാൽ ഈ അനുഗ്രഹം ലഭിച്ച് അത് നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ദീൻ ആവേശത്തോടുകൂടി കൊണ്ടു നടക്കുകയും ഒരുപക്ഷെ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും ഒരു മാതൃകയായി അറിയപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾ പോലും പിന്നീട് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അത്തരം കാഴ്ചകൾ, അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായി അധികരിച്ചിട്ടുണ്ട്, പെരുകിയിട്ടുണ്ട്. ഇത് ഒരിക്കലും അള്ളാഹു തആലയുടെ വിധിയുടെ പുറത്ത് നടക്കുന്ന ഒരു കാര്യമല്ല, മറ്റെല്ലാ കാര്യങ്ങളും എന്നതുപോലെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവസാന കാലത്ത് ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകും. അള്ളാഹുവിന് ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പ്രയാസകരമായി മാറുന്ന കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യാതി അലന്നാസി സമാൻ, ഒരു കാലം ജനങ്ങൾക്ക് വരാനുണ്ട്. അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽഖാബിദി അലൽ ജംർ, അക്കാലത്ത് തന്റെ ദീനിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവൻ ഒരു കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും, തീ കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. ദീൻ കൊണ്ടു നടക്കാൻ വളരെ പ്രയാസമുണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ, സുന്നത്ത് മുറുകെ പിടിക്കാൻ വളരെയധികം പ്രയാസമുള്ള കാലഘട്ടം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഈ അവസ്ഥയിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നത് കുറവായിരിക്കും. ഒരു കാര്യം പ്രയാസമായാൽ അത് ചെയ്യുന്നവരുടെ എണ്ണം സ്വാഭാവികമായും കുറഞ്ഞു വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എന്നതുപോലെ കഷ്ടപ്പാടിനനുസരിച്ചാണ് പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിചിതമായ ഒരു അവസ്ഥയിലാണ് തുടങ്ങിയത്. ഒരാൾ മുസ്ലിമായെന്നറിഞ്ഞാൽ അവനെ മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന, കൊന്നുകളയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. വസയഊദു കമാ ബദ, പിന്നീട് അധികാരമുണ്ടായി, ഖിലാഫത്തുണ്ടായി. പക്ഷേ അവസാന കാലത്ത് വീണ്ടും ഈ അപരിചിതത്വത്തിലേക്ക് ദീൻ മടങ്ങും. അങ്ങനെ മടങ്ങുന്ന കാലത്ത് ദീൻ മുറുകെ പിടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽഖാബിൽ അലൽ ജംർ, തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയായി മാറും. അക്കാലത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് എന്താണ് പ്രതിഫലം? ഫതൂബ ലിൽ ഖുറബ. തൂബ എന്ന് പറഞ്ഞാൽ രണ്ടാശയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സ്വർഗത്തിലെ വിശാലമായ ഒരു തണൽ മരം, അതല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ ഖൈറും തയ്യിബ് നന്മ എന്നതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. എല്ലാവിധത്തിലുള്ള നന്മയും അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അവസ്ഥ, ആ അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ചില ആളുകൾ ദീൻ മുറുകെ പിടിക്കാനുള്ള ചെറിയ ഒരു പ്രയാസം കാണുമ്പോൾ ദീൻ ഒഴിവാക്കും. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം പ്രയാസമുണ്ടാകുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള പ്രതിഫലവും ഉറച്ചു നിൽക്കുന്നവരുടെ സ്ഥാനവും ഉയരുകയാണ് ചെയ്യുക. ഇനി എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കുക? ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും, ദീനിൽ നിന്ന് ആളുകൾ തെറ്റിച്ചു കളയുന്ന തരത്തിലുള്ള ഫിത്നകൾ വർദ്ധിക്കുന്ന കാലത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക? അല്ലെങ്കിൽ എന്താണ് ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ അനിവാര്യമാണ്. ഒരു മനുഷ്യൻ ദീൻ കൈവിടുന്നതിന്റെ അടിസ്ഥാനം, അതിന്റെ യഥാർത്ഥ കാരണം മനസ്സ് ഫസാദാകുന്നതാണ്. കാരണം ദീൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരാളുടെ ഖൽബിലാണ്, ഖൽബാണ് അടിസ്ഥാനം. അതിന്റെ ബാക്കിയാണ്, അതിന്റെ തബ അതിന്റെ അനുയായികൾ മാത്രമാണ് അവയവങ്ങൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖൽബു ഇബ്നു ആദമ അസ്റഉ ഖിലാബൻ മിനൽ ഖിദ്രി ഇദ സ്തജ്മഅത ഗലിയ. മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപമയിലൂടെ പറഞ്ഞു തരികയാണ്. മനുഷ്യന്റെ മനസ്സ് അത് പെട്ടെന്ന് മാറിമറിയുന്നതാണ്. എന്തുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചാൽ അത് തിളച്ച് അതിന്റെ തിള പൂർത്തിയാകുമ്പോൾ അതെന്തുമാത്രം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും, അതിനേക്കാൾ വേഗത്തിൽ മാറിമറിയുന്നതാണ് മനുഷ്യന്റെ മനസ്സ്. ഇതാണ് കാരണം, ഇതാണ് ആളുകളുടെ സ്വഭാവം മാറാനുള്ള കാരണം, ഇതാണ് ഈമാൻ കുറയാനുള്ള കാരണം, ഇതാണ് ചില ആളുകൾ ഇസ്ലാം തന്നെ ഉപേക്ഷിക്കാനുള്ള കാരണം. കൽബ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. മസലുൽ ഖൽബ്, മനുഷ്യ ഹൃദയത്തിന്റെ ഉപമ മസലുർ റീഷതി തുഖല്ലിബുഹർ റിയാഹു ബിഫലാ. ഒരു മരുഭൂമിയിൽ, വിശാലമായ മരുഭൂമിയിൽ ഒരു തൂവൽ, ഒരു പക്ഷിയുടെ തൂവൽ കിടക്കുന്നുണ്ടെങ്കിൽ കാറ്റ് വീശിയാൽ ആ തൂവൽ എങ്ങനെയാണോ ചലിച്ചുകൊണ്ടിരിക്കുക, അനങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലെയായിരിക്കും മനുഷ്യന്റെ മനസ്സ്. അപ്പൊ മനസ്സിൽ മാറ്റമുണ്ടാവുക എന്നുള്ളത് അത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അള്ളാഹു തആല മനുഷ്യന്റെ കൽബ് നൽകിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ കൽബിനെ ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം. കൽബിന്റെ ഇസ്തിഖാമത്തുണ്ടെങ്കിലേ ഒരാൾക്ക് അവന്റെ ശരീരത്തിൽ ഇസ്തിഖാമത്തുണ്ടാവുകയുള്ളൂ. അതിനെന്താണ് മാർഗം? എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന എന്തൊക്കെ ഫിത്നകളുണ്ടോ, അത് ശുബഹത്തുകൾ, ദീനിനെ ബാധിക്കുന്ന തരത്തിലുള്ള സംശയങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛകൾ, ഷഹവത്തുകൾ, ഇതേതായിരുന്നാലും അതിൽ നിന്ന് അകന്നു നിൽക്കുക പരമാവധി. ഇതാണ് ഒന്നാമത്തെ മാർഗം. എല്ലാ ഫിത്നകളിൽ നിന്നും അകന്നു നിൽക്കുക. ചില ആളുകൾ ഇതിന്റെ നേരെ വിപരീതമായിരിക്കും, എല്ലാ ഫിത്നകളും തലയിട്ട് നോക്കും, വെറുതെ ഒരാവശ്യവുമില്ല, ഒന്നറിയാൻ വേണ്ടി അയാൾ എന്താണ് പറയുന്നത്, ഇയാൾ എന്താണ് പറയുന്നത്, ഒരു മസലയുണ്ടായി, ഒരു വിവാദമുണ്ടായി, അപ്പൊ അതിൽ എത്ര അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അതിന് മറ്റേ ആൾ എന്തൊക്കെ മറുപടി പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും തലയിട്ട് നോക്കുക. അതിന് പല രൂപങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ കൂടിയിരിക്കുന്ന ചർച്ചകളായിട്ടും, ഇങ്ങനെ എല്ലാ ഫിത്നകളിലും തലയിട്ട് നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു വിവാദമുണ്ടായി, ഷഹവത്തുകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ഒരു സിനിമ ഇറങ്ങി, അതിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ അതൊന്ന് കണ്ടു നോക്കാം, അങ്ങനെ അറിയാൻ വേണ്ടി ഒരു കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഹലാലാണ് എന്നൊരു സങ്കല്പമാണ് ആളുകൾക്ക്. അല്ലെങ്കിൽ ഒരു വാർത്തയിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ അഭിമുഖം നടത്തുന്നത് അപ്പുറത്തിരിക്കുന്നത് മുത്തഭരഹിതമായിട്ടുള്ള ഔറത്ത് മറക്കാത്ത ഒരു സ്ത്രീ ആയിരിക്കും, ഇതിലേക്ക് നോക്കാൻ നമുക്ക് എന്ത് അനുവാദമാണുള്ളത്, ആരാണ് നമ്മെ അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവിധ ഫിത്നയിലും തലയിട്ട് നോക്കി എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. അങ്ങനെ തലയിട്ട് നോക്കുന്നവർ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫിത്നയിൽ പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സതകൂനു ഫിത്തൻ, പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. ഫിത്ന എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രൂപത്തിലായിരിക്കും, ഒന്നുകിൽ ശുബഹത്തുകൾ, സംശയരോഗങ്ങൾ, അല്ലെങ്കിൽ ഷഹവത്തുകൾ, ഹറാമായ ദേഹേച്ഛകൾ. ഈ രണ്ടു വിധത്തിലുള്ള ഫിത്നകളും വർദ്ധിക്കുന്ന കാലം വരാനുണ്ട്. മുസ്ലിമങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ലക്ഷ്യമെങ്കിലും എല്ലാ ഫിത്നകളും അതിൽ ഉൾപ്പെടും. ഫിത്നകൾ വർദ്ധിക്കാനുള്ള ഒരു കാലം വരാനുണ്ട്. അന്നത്തെ അവസ്ഥ എന്താണ്? അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖാഇം, അന്ന് ഇരിക്കുന്നവനായിരിക്കും നിൽക്കുന്നവനേക്കാൾ ഉത്തമൻ. എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ ആ ഫിത്നയിലേക്ക് കൂടുതൽ അടുത്താണ്, അതിലേക്ക് നടന്നെടുക്കാൻ അവന് എളുപ്പമാണ്. അടങ്ങിയിരിക്കുന്നവനാണ് എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാൾ അഫ്ദൽ. വൽഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ അഫ്ദൽ, ശ്രേഷ്ഠൻ. വൽമാശി ഫീഹാ ഖൈറും മിനസ് സാഇ, നടക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ നല്ലവൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നടക്കണം പരമാവധി, ഇരിക്കണം അല്ലെങ്കിൽ നിൽക്കുക, നടക്കുക, അതിലേക്ക് ഓടിയെടുക്കരുത്, ഇരിക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാൾ എത്രമാത്രം ആ ഫിത്നയോട് അടുക്കുന്നുവോ അതിനനുസരിച്ച് ഷെറുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അവിടുന്ന് പറഞ്ഞു, മൈ യുഷ്രിഫ് ലഹാ തസ്തശ്രിഫു, കാരണം ഈ ഫിത്നകളിലേക്ക് ആരാണോ എത്തി നോക്കുന്നത് ആ ഫിത്നകൾ അവനെ പിടികൂടുക തന്നെ ചെയ്യും. വമൻ വജദ മൽജഅൻ ഔ മആലൻ, ഇത്തരം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അഭയം ആർക്കെങ്കിലും ലഭിച്ചാൽ, നല്ല ഒരു സദസ്സ്, ഇൽമിന്റെ സദസ്സുകൾ, മസ്ജിദുകൾ, അതുപോലെ ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല കൂട്ടുകെട്ട്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലടങ്ങിയിരിക്കുക, ഇങ്ങനെ ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അഭയകേന്ദ്രം ആർക്കാണോ ലഭിക്കുന്നത്, ഫല്യഉദ് ബിഹ്, അവൻ അവിടെ പോയി ഇരുന്നു കൊള്ളട്ടെ. ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഫിത്നകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാൻ വലിയ ധീരനാണ്, ഇൽമുള്ളവനാണ്, എന്നെ ഒരു കുഴപ്പവും ബാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം ആദ്യം ഒഴിവാക്കുക. ഇനി അള്ളാഹും റസൂലും പഠിപ്പിച്ച ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ അമലു സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ചിലപ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും, അങ്ങോട്ട് എത്തി നോക്കാതെ തന്നെ ആളുകൾ പറഞ്ഞ് എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ചിലപ്പോൾ കുറെ സമയം ഖുർആൻ ഓതിയാൽ ആ സംശയത്തെക്കുറിച്ച് ഒരു പുസ്തകവും വായിക്കാതെ ഒരാളോടും ചോദിക്കാതെ തന്നെ ആ സംശയം തീർന്നു പോകും. രണ്ടു റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, ഖുശൂഉടുകൂടി നമസ്കരിച്ചാൽ ചിലപ്പോൾ പാപം ചെയ്യാൻ നമ്മുടെ മനസ്സിലുണ്ടായ തോന്നൽ അതോടുകൂടി അവസാനിക്കും. ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. സ്വാലിഹായ അമലുകൾ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഫിത്നയിൽ നിന്ന് രക്ഷയില്ല, ഇതിന് ഉത്തരം കിട്ടുന്നില്ല സംശയത്തിന്, അല്ലെങ്കിൽ ഈ മാസിയത്തിനോട് മനസ്സ് വല്ലാതെ അടുത്തുപോയി, അതിൽ നിന്നൊരു മോചനമില്ല. ഒന്നാമത്തെ മാർഗം, മോചനത്തിനുള്ള മാർഗം, സ്വാലിഹായ അമലുകൾ ചെയ്യുക. ഒരു തെറ്റ് ചെയ്യാൻ തോന്നി, എഴുന്നേറ്റ് നിന്ന് രണ്ടൊക്കെ നമസ്കരിക്കുക, ദിക്ര ചൊല്ലുക, ഖുർആൻ ഓതുക, അല്ലാഹു തആല രക്ഷപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറു ബിൽ അമാലി ഫിതനൻ, നിങ്ങൾ അമലുകൾ കൊണ്ട് ഫിത്നയെ തോൽപ്പിക്കുക. ഫിത്നകൾ വരുന്നതിന് മുമ്പ് അമൽ സാലിഹാത്തുകൾ കൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. കഫത്തുഇ ലൈലിൽ മുസ്ലിം, എന്താണ് ആ ഫിത്നയുടെ സ്വഭാവം? ഇരുട്ട് പിടിച്ച രാത്രി പോലെയായിരിക്കും, അഥവാ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനാവാത്ത അവസ്ഥ, ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാലം. അതിന് മുമ്പായി നിങ്ങൾ സ്വാലിഹായ അമലുകൾ, സൽക്കർമ്മങ്ങൾ ഒരുക്കി വെച്ചുകൊള്ളുക. ഈ ഫിത്ന ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ. നേരം വെളുക്കുമ്പോൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോൾ കാഫിറായിട്ടുണ്ടാകും. വൈകുന്നേരം മുഅ്മിനായിരിക്കും, നേരം പോരുമ്പോൾ കാഫിറായിരിക്കും. എല്ലാവരും മുർത്തദ്ദായിക്കൊള്ളണമെന്നില്ല, ഈമാൻ കുറയും, ചില ആളുകളുടെ ഈമാൻ പറ്റക്കുറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്താകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ രണ്ട് രൂപത്തിലുള്ള ഫിത്നകളായിരിക്കും, ഷഹവത്തുകളുടെയും ശുഭത്തുകളുടെയും ഫിത്ന. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅ്മാൽ, അമലുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, അതാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ അമൽ ചെയ്തിരുന്നെങ്കിൽ, അവർ അനുസരിച്ചിരുന്നെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അത് അവർക്ക് നന്മയായിരുന്നു, അതായിരുന്നു അവർക്ക് കൂടുതൽ നല്ലത്. അശദ്ദ തസ്ബീത, അത് ദീനിൽ അവരെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുമായിരുന്നു. അപ്പൊ സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നത് ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. മഅ്കലുൻ യസാ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, അൽ ഇബാദതു ഫിൽ ഹർജ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത്. ഹർജ് എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്നർത്ഥമുണ്ട്, അതുപോലെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഫിത്നകൾ എന്നർത്ഥമുണ്ട്. ഫിത്നകൾ വർദ്ധിക്കുന്ന, കുഴപ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് ഇബാദത്തിൽ മുഴുകുക എന്നുള്ളത് കഹിജറത്തിൻ ഇലയ്യ, എന്റെ അടുക്കിലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ എത്തിയാൽ, മദീനയിലേക്ക് ഹിജ്റ പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ ജീവിച്ചാൽ, പിന്നെ എന്തെങ്കിലും ഫിത്ന അയാൾ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വളരെ കുറവാണ്. അയാൾ രക്ഷയോട് വളരെ അടുത്താണ്. അത്രയും വലിയ സ്ഥാനമുണ്ടാകും, അതുപോലെ ഫിത്നകളിൽ നിന്ന് കാവൽ ലഭിക്കും. അൽ ഇബാദത്തു ഫിൽ ഹർജ്, ഈ കുഴപ്പങ്ങളുടെ സമയത്ത് ആളുകൾ ഈ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, അതിന്റെ പിന്നാലെ പോയി തർക്കിക്കുമ്പോൾ, മാസിയത്തുകൾ മുഴുകുമ്പോൾ ഒരാൾ ഇബാദത്ത് ചെയ്യുക എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമതായി, വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ദിക്ർ എന്ന് പറയുന്നത് വിശാലമായ ഒരു വാക്കാണ്. നമ്മൾ സാധാരണ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ, മുത്തലഖായ ദിക്റുകൾ, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമസ്കാര ശേഷവും ഒക്കെയുള്ള ദിക്റുകൾ, ഇതൊക്കെ ദിക്റാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്ന ഇൽമിന്റെ സദസ്സുകൾ ദിക്റിന്റെ സദസ്സുകളാണ്. ഹലാലും ഹറാമും മനസ്സിലാക്കുന്നത് ദിക്റിൽപ്പെടും. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, നന്മ കൽപ്പിക്കുന്നത് ദിക്റിൽപ്പെടും. ഇങ്ങനെയുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്, ഒരാൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗമാണ്. അള്ളാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ, യുദ്ധമുഖത്ത് ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, അല്ലെ, ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്ന ഒരു സന്ദർഭമാണത്. ഒരാൾക്ക് തന്റെ ജീവനേക്കാൾ അള്ളാഹുവിന്റെ ദീനിനോട് കൂറില്ലെങ്കിൽ അവൻ പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യത എവിടെയുണ്ട്? ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ, അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാർഗം അള്ളാഹു തആല പറയുന്നു, ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, വസ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ദിക്റ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അത് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ധാരാളമായി ദിക്ർ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണവും മറ്റു ദിക്റുകളും, അതെല്ലാം ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ ഖിറാഅത്ത്, ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുള്ള അമ്പിയാക്കളുടെ ചരിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ഇത് അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അമ്പിയാക്കളുടെ കഥകൾ അള്ളാഹു തആല ഖുർആനിൽ നമുക്ക് വിവരിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു തആല പറയുന്നു, വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇ റുസുൽ, ഈ മുർസലീങ്ങളുടെ ചരിത്രമെല്ലാം നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു. എന്തിനു വേണ്ടി? നുസബ്ബിതു ബിഹി ഫുആലക, താങ്കളുടെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദതുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, ഈ ഖുർആനിൽ ഹഖും അതുപോലെ തന്നെ ഉപദേശവും മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഉത്ബോധനവുമുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു അംബിയാക്കളുടെ മുർസലീങ്ങളുടെ ചരിത്രം വിവരിക്കുന്നതിന്റെ ലക്ഷ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് ദീനിൽ ഉറപ്പിച്ചു നിർത്തുക, ദഅവത്തിൽ അദ്ദേഹത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം അതിനാവശ്യക്കാരാണ്? അമ്പിയാക്കളുടെ ചരിത്രം ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ, നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഇത് താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് അമ്പിയാക്കളും മുർസലീങ്ങളും അനുഭവിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനെതിരാണ്, രാജ്യത്തെ ഭരണാധികാരി എതിരാണ്, സമൂഹം മുഴുവനും എതിരാണ്, തീയെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. വിരലിലുണ്ടാവുന്ന അനുയായികൾ മാത്രമാണുള്ളത്, പരിഹാസമുണ്ടായി, വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം ഉണ്ടായി. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീൻ ഉറച്ചു നിന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപ്പിലാക്കി. ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കൽപ്പനകളും പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് അള്ളാഹു തആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കുക, ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അവന്റെ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരം മാർഗങ്ങൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ ഇനിയും ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, ഒരു സബബ്, മറ്റെല്ലാ സബബുകളും നമ്മൾ സ്വീകരിച്ചാലും ഇതുകൂടാതെ നമുക്ക് രക്ഷയില്ല, അതാണ് ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും, എത്ര ഇൽമുള്ളയാളാണെങ്കിലും, എത്ര തഖ്വയുള്ളയാളാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉറപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ, അവന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ, നമ്മുടെ അവസാനം മോശമായിരിക്കും, നമ്മൾ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ ദുആയായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അള്ളാഹുവേ ഹിദായത്ത് ലഭിച്ചതിനു ശേഷം ഞങ്ങളുടെ ഖൽബുകളെ നീ പഴിപ്പിക്കരുതേ, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ ഖൽബ്, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഖൽബ്. എത്ര തഖ്വയുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മൾ പഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ബോധം നമുക്ക് വേണം. അഹങ്കാരം നമുക്കുണ്ടാകരുത്. നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഈ ദീനിൽ നിലകൊള്ളുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. അള്ളാഹുവിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടേതായി പഠിപ്പിച്ച മറ്റൊരു ദുആ, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്രൻ വസബ്ബിത് അഖ്ദാമനാ, അള്ളാഹുവേ ഞങ്ങൾക്ക് സബ്ർ നൽകണമേ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ, അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ദുആ. സഹോദരങ്ങളെ, ഫിത്നകൾ വർദ്ധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ സുന്നത്തിന്റെയും തൗഹീദിന്റെയും ആളുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന കാലത്ത് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടി വരും. നമ്മുടെ മറ്റെന്ത് കഴിവുകൾ കൊണ്ടും, എന്ത് വാക്സാമർഥ്യം കൊണ്ടും, എത്ര വലിയ ഗവേഷണ കഴിവുകൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയല്ലാതെ രക്ഷയില്ല കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു അവസാന കാലത്തെ കുറിച്ച് പറഞ്ഞ ഒരു അസറുണ്ട്. ഈ വാക്ക് കണ്ടാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം പറയുന്നു, ലയതി അന അലാ നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അവസാന കാലത്ത്. ലാ യൻജു ഫീഹി, അക്കാലത്ത് രക്ഷപ്പെടുകയില്ല, ഒരാളും രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, മരിക്കാൻ പോകുന്ന ഒരാൾ എങ്ങനെ ദുആ ചെയ്യുമോ അതുപോലെ ദുആ ചെയ്ത ഒരാൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എത്ര ഇഖ്ലാസോടെ പ്രാർത്ഥിക്കും, എത്ര വിനയത്തോടെ പ്രാർത്ഥിക്കും, തന്റെ കഴിവുകൾ അദ്ദേഹം എത്ര നിസ്സാരമായി കാണും, അള്ളാഹുവിന്റെ കഴിവിൽ മാത്രം എത്രമാത്രം അവലംബിക്കും. ഇങ്ങനെ ആത്മാർത്ഥമായി വിനയത്തോടെ അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും പിഴപ്പിക്കുന്ന ഫിത്നകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب.